Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും.
സാറിൻ്റെ വളരെ ശക്തമായൊരു മേഖലയാണ് സഹകരണ മേഖലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒരാഴ്ച മുൻപ് കൊച്ചിയിൽ നടന്ന പുസ്തക പ്രദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യ പ്രവർത്തകരുടെ സഹകരണം എൻ്റെ ഒരു ഉച്ചസ്ഥായിയിലെത്തിയ പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് വരും തലമുറയെ, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ സാഹിത്യ പ്രവർത്തകരുടെ സഹകരണ പുസ്തക പ്രദർശനവും വിൽപ്പനയും അതിൻ്റെ വിതരണവുമൊക്കെ. സാറ് തന്നെ അതിനെക്കുറിച്ച് എങ്ങനെ ഈ സഹകരണ മേഖലയിൽ പല കാര്യങ്ങളും തളർന്നു പോകുന്ന ഒരു ഭരണഘട്ടത്തിൽ എങ്ങനെ ഈ മേഖലയെ, പ്രത്യേകിച്ച് ഈ അറിവിൻ്റെ മേഖലയിൽ ഒരു വ്യത്യസ്തമായ സംഭവം ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു?
യഥാർത്ഥത്തിൽ ഇന്ന് വർത്തമാനകാല ലോകത്ത് സാമ്പത്തിക രംഗത്ത് സൃഷ്ടിക്കപ്പെടുന്നതായിട്ടുള്ള അസന്തുലിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് നമുക്കൊരു ബദലായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് സഹകരണ മേഖലയുടെ നന്മ നിറഞ്ഞ പ്രവർത്തനം തന്നെയാണ്. മറ്റു പല രംഗങ്ങളിലും കേരളം ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പറയാൻ കഴിയുന്നൊരു മേഖലയാണ് സഹകരണ മേഖലയും. സഹകരണ മേഖലയിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആകെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിക്ഷേപത്തിൻ്റെ 50% നിക്ഷേപം കൊച്ചു കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷനാണെന്ന് പറയുമ്പോൾ എത്ര വൈപുല്യമാർന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമെന്ന് നമുക്ക് ബോധ്യമാവും. മറ്റു പലയിടത്തും സഹകരണ പ്രസ്ഥാനങ്ങൾ നിക്ഷേപം സ്വീകരിക്കലും വായ്പ കൊടുക്കലും മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് സഹകരണ പ്രസ്ഥാനം മാറുന്ന കാഴ്ച കാണാൻ വേണ്ടി കഴിയും. ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തന്നെ ലോകാത്ഭുതങ്ങളിലൊന്നാണെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ പറയുകയാണ്. ലോകത്തൊരിടത്തും, ഏഷ്യയിൽ വിശേഷിച്ചും, എഴുത്തുകാർക്ക് മാത്രമായിട്ടൊരു സഹകരണ സംഘം പ്രവർത്തിക്കുന്നില്ല. എഴുത്തുകാർക്ക് മാത്രമായിട്ടൊരു സഹകരണ സംഘം എന്ന കാഴ്ചപ്പാട് എഴുത്തുകാരെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള സമ്പ്രദായത്തിന് നേരെ നടന്ന ഒരു ബദൽ സംവിധാനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപപ്പെട്ടത്. അവിടെ കാരൂർ നീലകണ്ഠപിള്ള എന്ന മഹാനായിട്ടുള്ള എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഡി സി കിഴക്കേ മുറി, എസ് കെ പൊറ്റക്കാട് തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ സാഹിത്യ നായകന്മാരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട എസ് പി സി എസ്, സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഈ സംഘടന അതിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവം എസ് പി സി എസിൻ്റെ നേതൃത്വത്തിലും അതുപോലെ സഹകരണ മേഖലയുടെ പിൻബലത്തോടും കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന സഹകരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയത്. നിശ്ചയമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിട്ട് കഴിഞ്ഞ 21 മാസക്കാലമായിട്ട് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇനമായിട്ടാണ് കൊച്ചിയിൽ നടന്നതായിട്ടുള്ള, കൃതി എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെ ഞാൻ നോക്കിക്കാണുന്നത്. പുസ്തകോത്സവം ഈ കഴിഞ്ഞ ദിവസം 11-ാം തീയതിയാണ് സമാപിച്ചത്. പുസ്തകോത്സവം സമാപിച്ചപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ പുസ്തകോത്സവം സന്ദർശിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനമുന്നേറ്റമായി പുസ്തകോത്സവത്തെ കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് 17 കോടിയോളം ഉറുപ്പികയുടെ പുസ്തകങ്ങൾ അവിടെ വിൽപ്പന നടന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്ര വിപുലമായിട്ടുള്ള ഒരു ജനകീയ പങ്കാളിത്തമാണ് ആ പുസ്തകോത്സവത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് ബോധ്യമാകും. അതിൽ തന്നെ 77 ലക്ഷം ഉറുപ്പികയുടെ പുസ്തകങ്ങൾ വാങ്ങിയത് കുട്ടികളാണ് എന്നുള്ളതാണ്. കുട്ടികളുടെ പുസ്തകങ്ങൾ കുട്ടികൾ തിരഞ്ഞെടുത്ത് വാങ്ങി. 10,000-ക്കണക്കിന് കുട്ടികൾ ഏതാണ്ട് ഒരു തീർത്ഥയാത്ര നടത്തുന്നത് പോലെ, ഒരുപക്ഷെ വത്തിക്കാനിലേക്ക് തീർത്ഥാടന സംഘം ഇങ്ങനെ വരുന്നതുപോലെ, കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വിവിധ എഴുത്തച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാരഥന്മാരുടെ പേരിൽ രൂപപ്പെട്ടിട്ടുള്ള വിവിധ പുസ്തകോത്സവ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി കുട്ടികൾ വന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ തലമുറയെ അക്ഷരത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും ലോകത്ത് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും അകന്ന് ആധുനിക ഇലക്ട്രോണിക്സ് മാധ്യമത്തിൻ്റെ പിടിയിൽ അമർന്നു പോകുന്നതായിട്ടുള്ള ഒരു പുതിയ സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുസ്തകത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും വർണ്ണാഭമായ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ ധർമ്മമല്ല, അത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിശ്ചയമായിട്ടും ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് കരുതുന്നത്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്, പശ്ചാത്തലത്തിലാണ് കുട്ടികളെ പുസ്തകങ്ങളുമായും അക്ഷരങ്ങളുമായും കൂടുതൽ അടുക്കുന്നതിന് സഹായകരമായ തരത്തിലുള്ള വിപുലമായിട്ടുള്ള ഒരു ഉത്സവ പരിപാടി പ്ലാൻ ചെയ്തത്. അത് വളരെ വിജയപ്രദമായി 11-ാം തീയതി അത് അവസാനിക്കുമ്പോൾ അവിടെ പങ്കെടുത്ത പ്രസാധകന്മാരും മറ്റുമെല്ലാം തന്നെ ഒരുപക്ഷെ ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുസ്തകോത്സവമായി ഇപ്പം തന്നെ കൊച്ചി പുസ്തകോത്സവം മാറിയിരിക്കുകയാണ്. വരുന്ന ഭാവിയിൽ 2019 പുസ്തകോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീയതി 2 ദിവസത്തിനകത്ത് പ്രഖ്യാപിക്കും. ഏതായാലും 2-ാമത്തെ വാരം തുടങ്ങുന്നത് 2019 ഫെബ്രുവരി 2-ാമത്തെ വാരം പുസ്തകോത്സവം തുടങ്ങുന്ന വാരമായിട്ട് മാറും. അതുകൂടെ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകോത്സവമായി ഈ കൊച്ചിയിൽ നടക്കുന്നതായിട്ടുള്ള SPCS നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിൻബലത്തോടുകൂടി നടക്കുന്ന ഈ പുസ്തകോത്സവം മാറും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിശ്ചയമായിട്ടും ആ പുസ്തകോത്സവം വിജയിപ്പിച്ചത് ജനങ്ങളാണ്. ജനങ്ങൾക്കും പുസ്തകോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാനും കൂടെ ഈ പാപ്പായുടെ റേഡിയോയെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം അക്കാര്യത്തിൽ സഹകരിച്ചതിന്.
തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് ഈ വരും തലമുറയ്ക്ക് വേണ്ടിയ മേളയുടെ അവസാന ഭാഗം, അല്ലെങ്കിൽ സൗജന്യമായിട്ട് കുട്ടികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് അറിവിന്റെ അക്ഷരത്തിന്റെ മേഖലയിലേക്ക്, അതൊരു നവമായ പദ്ധതി തന്നെയാണ് തീർച്ചയായിട്ടും.
യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ഒരു കാര്യം ഒരു കുട്ടിക്കൊരു പുസ്തകം എന്നുള്ളതായിരുന്നു. ഒരു കുട്ടിക്കൊരു പുസ്തകം, അത് മുതിർന്ന ഒരാള് ഒരു പുസ്തകം വാങ്ങി ഒരു കുട്ടിക്ക് നൽകണം എന്നുള്ളതാണ് ആ മുദ്രാവാക്യത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് സാധ്യതപ്രായമാക്കുന്നതിന്റെ തുടക്കമാണിപ്പോൾ വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് 250 രൂപ വിലയുള്ള കൂപ്പൺ ഒരു കുട്ടിക്ക് സമ്മാനിക്കുക. അപ്പോൾ 250 രൂപ വിലയ്ക്കുള്ള, അത് സൗജന്യമായിട്ടാണ് സമ്മാനിക്കുന്നത്, സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവൻ 250 രൂപ ഒരു കുഞ്ഞിന് നൽകുന്നത് പോലെ കൂപ്പണായിട്ടാണ് നൽകുന്നത്. ആ കൂപ്പൺ ഉപയോഗപ്പെടുത്തി അവൻ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു അന്തരീക്ഷം, അത് നിശ്ചയമായിട്ടും കുട്ടികൾക്കിടയിൽ പുസ്തകം വാങ്ങാനുള്ള പ്രേരണ വർദ്ധിപ്പിക്കും. പുസ്തക വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവൻ വാങ്ങുന്ന പുസ്തകം എന്തായിരുന്നാലും വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, ഒരു താല്പര്യം അവനുണ്ടാവും, അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ വായനയിലേക്ക് പുതിയ തലമുറയെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് സഹായകരമാകുന്ന ഒരു നല്ല പദ്ധതി എന്നുള്ള നിലയിലാണ് ആ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
നമ്മുടെ കൊച്ചു കേരളത്തെ വളർത്തിയിട്ടുള്ള ഒരു വലിയ സഹകരണ പ്രസ്ഥാനമാണ് ബാങ്കിങ്, സഹകരണ ബാങ്കുകൾ. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു ആഗോളവത്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സഹകരണ ബാങ്കുകൾ തളരുന്നൊരവസരത്തിൽ സാറ് കഴിഞ്ഞ ദിവസം എവിടെയോ പരസ്യമായിട്ട് ഒരു കേരള ബാങ്കിനെക്കുറിച്ച് സംസാരിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. ശ്രോതാക്കൾക്ക് വേണ്ടി അതിൻ്റെ ആ കാഴ്ചപ്പാട്, സാറിൻ്റെ ഈ നവമായ ഈ സാമ്പത്തിക മേഖലയിലെ, സഹകരണ ബാങ്കിങ് മേഖലയിലെ കാഴ്ചപ്പാട് ഇപ്പോഴത്തെ സർക്കാർ എങ്ങനെ കാണുന്നു അത്?
നമ്മുടെ രാജ്യത്ത് പൊതുവെ ബാങ്കിങ് മേഖലയിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള പുതിയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ സമ്പന്നന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബാങ്കുകളായിട്ട് മാറുകയാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ബാങ്കിങ് നയം പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ ബാങ്കുകളാണ് ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. ചെറിയ ബാങ്കുകളെ വലിയ ബാങ്കുകളാക്കി മാറ്റുന്നു, ലയനമാണ് അവരുദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശസാക്കൃത ബാങ്കുകളാണ് SBTയും SBIയും. അപ്പോൾ SBT എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ബാങ്കെന്ന ധാരണയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് SBTയുടെ നിലപാടുകളോടും നയങ്ങളോടും ചില സന്ദർഭങ്ങളിൽ പൊരുത്തപ്പെടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ഗൃഹാതുരത്വം SBT എന്ന് പറയുമ്പോൾ അനുഭവപ്പെടാറുണ്ട് മലയാളിക്ക്. എൻ്റെ സ്വന്തം ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് അതിന് SBIയുമായി ലയിച്ചു. SBT തന്നെ വളരെ വലിയ ബാങ്കാണ്, SBI അതിനേക്കാൾ ഒരു ഭീമൻ ബാങ്കാണ്. ഈ രണ്ട് ബാങ്കുകളെയും കൂടെ ലയിപ്പിച്ച് ഒരു വലിയ ബാങ്കാക്കി മാറ്റിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചത് നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്കിങ് എന്നത് അപ്രാപ്യമാകുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ബാങ്കുകൾ വായ്പ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ, അത് കോടിക്കണക്കിന് ഉറപ്പിക വായ്പ ചോദിച്ചാൽ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഉറപ്പിക വായ്പ ചോദിച്ചാൽ കിട്ടുന്ന സ്ഥാപനങ്ങളായിട്ട് മാറി. നാട്ടിലെ സാധാരണ മനുഷ്യന് ഒരു 50,000 രൂപയോ 100,000 2,00,000 5,00,000 വായ്പ ചോദിച്ച് ഇത്തരം ബാങ്കുകളിലേക്ക് നടന്നെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള പശ്ചാത്തലം പൊതുവെ സംജാതമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ബാങ്കിങ് മേഖലയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു സാമ്പത്തിക തകർച്ചയുടെയും മറ്റും ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ സഹകരണ മേഖലയിൽ ഒരു ബാങ്ക് കേരളത്തിനാകെ കേരളീയർക്കാകെ കേരളത്തിൻ്റെ വിശാലമായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളാകെ സംരക്ഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ബാങ്ക് എന്ന ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ ബാങ്കുകളും പ്രാഥമിക ബാങ്കുകളും എന്ന 3-tier സിസ്റ്റമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ആ 3-tier സിസ്റ്റത്തെ ഒരു 2-tier സിസ്റ്റമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. സംസ്ഥാന സഹകരണ ബാങ്കിനോടൊപ്പം 14 ജില്ലയിലെ ജില്ലാ ബാങ്കുകളും കൂടെ സംയോജിപ്പിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 65,000 crore നിക്ഷേപമുള്ള ഒരു ബാങ്കിൻ്റെതായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ആ നിലയിൽ തന്നെ നിൽക്കും. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കിങ് മേഖലയിൽ നേരിടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആധുനികവൽക്കരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമാണ്. ബാങ്കുകൾ പുതിയ പുതിയ സർവീസുകളാണ് തങ്ങളുടെ ഇടപാടുകാർക്ക് നൽകുന്നത്. ദേശസഹകൃത ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും എല്ലാം തന്നെ ആ സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല. സഹകരണ ബാങ്കുകൾക്ക് ഇനിയുള്ള കാലത്ത് പുതിയ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ സഹകരണ ബാങ്കുകളും ആധുനികവൽക്കരണത്തിൻ്റെയും പുതിയ ഉൽപ്പന്നങ്ങൾ അവരുടെ ഇടപാടുകാർക്ക് നൽകുന്നതിൻ്റെയും നിലയിലേക്ക് മാറിത്തീരാതെ സാധിക്കില്ല. അങ്ങനെ മാറിത്തീരണമെങ്കിൽ അത്തരം ആധുനികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുള്ള ഒരു ബാങ്ക് സഹകരണ മേഖലയിൽ ഉണ്ടായി തന്നെ തീരണം. നമ്മുടെ നാട്ടിലെ ദേശസഹകൃത ബാങ്കുകളോ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകളോ പുത്തൻ തലമുറ ബാങ്കുകളോ ഒരിക്കലും തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖലയ്ക്ക് കൈമാറാനായിട്ട് തയ്യാറല്ല. ഈ സാഹചര്യത്തിലാണ് എല്ലാ ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളുമുള്ള സംവിധാനങ്ങളുമുള്ള ഉൽപ്പന്നങ്ങളാകെ തങ്ങളുടെ ഇടപാടുകാർക്ക് സമ്മാനിക്കാൻ കഴിയുന്ന ഒരു സഹകരണ ബാങ്ക്, ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എന്ന നിലയിൽ കേരള ബാങ്ക് എന്ന കാഴ്ചപ്പാട് സാധ്യതപ്രായമാക്കാൻ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. നിശ്ചയമായിട്ടും രൂപപ്പെടുന്ന ആ ബാങ്ക് ഈ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ബാങ്കായിരിക്കും. അത് സ്വാഭാവികമായിട്ടും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ അവർക്കൂടെ ലഭ്യമാക്കുന്നതോടുകൂടി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ നമ്മുടെ നാട്ടിലെ പുത്തൻ തലമുറ ബാങ്കുകളുമായി മത്സരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഉള്ളത്. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ വിദേശ മലയാളികൾ, പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തിലെ സഹകരണ ബാങ്കുകൾക്ക് സ്വീകരിക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നില്ല. കേരളത്തിലെ ബാങ്കുകളിൽ പ്രവാസികളുടെ നിക്ഷേപം എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 lakh crore. 1.5 lakh crore ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ നമ്മുടെ സംസ്ഥാനത്തിലെ ബാങ്കുകൾ നിക്ഷേപിക്കുകയാണ്. അതെല്ലാം തന്നെ ദേശസഹകൃത ബാങ്കുകളും പുത്തൻ തലമുറ ബാങ്കുകളുമാണ്. അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 20% നിക്ഷേപം നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കിന് ലഭ്യമാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികാസത്തിനും പുരോഗതിക്കും ഈ സമ്പത്ത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന കാഴ്ചപ്പാടും ഈ ഇത്തരം ഒരു കേരള ബാങ്കിന്റെ രൂപീകരണത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും പ്രത്യേകിച്ച് പാവങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടും.
ധാരാളം പേര് എല്ലാവരും ഇപ്പോൾ 1,000 ദിർഹം അയക്കുന്നയാൾ അല്ലെങ്കിൽ ഒരു 5,000 rupees അയക്കുന്ന ആൾ, 1,000 pounds അയക്കുന്ന ആൾ, അവരെല്ലാവരും അയക്കുന്നത് അവരുടെ നാട്ടിലെ സഹകരണ ബാങ്ക് ഉണ്ടെങ്കിലും അവരയക്കുന്നത് ദേശസഹകൃത ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്ക്സിലേക്കാണ് അയക്കുന്നത്. അത് അവരുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്കിന് അയക്കാനായിട്ട് അവർക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും
നമ്മുടെ സൗകര്യങ്ങൾ
നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ ആദ്യം സഹായം നൽകി രംഗത്ത് വന്നിട്ടുള്ളത് സഹകരണ ബാങ്കുകളാണെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
നിങ്ങൾ ഇതുവരെ കേട്ടത് സഹകരണ വിനോദസഞ്ചാര ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിന്റെ 2nd part.